പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ജെറമിയായുടെ ജീവിതവും പ്രബോധനങ്ങളും അതിലൂടെ ലഭിക്കുന്ന രക്ഷണീയ വെളിപ്പെടുത്തലുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ വിളിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ജനതകൾക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ചെയ്ത ജെറമിയ ജനത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ ധാരണകളെ സമൂലം പിഴുതെറിയാനും തച്ചുടയ്ക്കാനും ജീവിതത്തിൽ, ജനജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റം വരുത്താനും വേണ്ടി അയക്കപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ പഠന വിഷയമാക്കി. ജനത്തെ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥനം ചെയ്ത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും മാനസാന്തരപ്പെടുകയില്ല എങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയുമാണ് ജെറമിയ ചെയ്തത്. ജെറൂസലം നാശക്കൂമ്പാരമാകും, ദേവാലയം തകർക്കപ്പെടും, ജനം പ്രവാസികളായി ബാബിലോണിലേക്ക് പോകും. ഇതാണ് വരാൻ പോകുന്ന നാശത്തിൻ്റെ ഏകദേശമായ ചിത്രം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ പ്രവചനങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിച്ചു, എന്തൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിന് നൽകിയതെന്താണ്, സ്വീകരണമോ അംഗീകാരമോ അതോ പീഡനവും നിന്ദനവുമോ. ജെറമിയയെ നമ്മൾ സഹന ദാസനായിട്ടാണ് കാണുക ബൈബിളിൽ. താൻ പ്രസംഗിച്ച വചനത്തിനു വേണ്ടി ഒരുപാട് സഹിക്കേണ്ടി വന്ന വ്യക്തി. തുടക്കത്തിലെ സൂചനയുണ്ടായിരുന്നു, നീ അവരെ ഭയപ്പെടേണ്ട, അവർ നിന്നെ എതിർക്കും. ദൈവം വ്യക്തമായി പറഞ്ഞിരുന്നു ജെറമിയയോട്, ജനത്തിന് മുഴുവനും എതിരായി, ദേശത്തിന് മുഴുവനും, യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതിലുമായി നിന്നെ ഞാൻ സ്ഥാപിക്കും. അപ്പോൾ ജനം മുഴുവനും എതിരെ ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് ഒട്ടും സുഖകരമായ കാര്യമായിരുന്നില്ല. ജെറമിയയെ എതിർത്തവർ ധാരാളമുണ്ടായിരുന്നു. പുരോഹിതന്മാരെതിർത്തു, ഭരണാധികാരികൾ എതിർത്തു, ജനവും ഒരു പരിധിവരെ അവനെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, എതിർത്തു. ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന വ്യാജപ്രവാചകന്മാരും ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഒറ്റയ്ക്ക് നേരിടാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ജെറമിയ. ആ ജെറമിയയുടെ ജീവിതം ദുഃഖപൂരിതമായിരുന്നു. പ്രത്യേകിച്ചും ജോസിയ രാജാവിൻ്റെ മരണത്തിന് ശേഷം BC 609 മുതൽ 587 വരെയുള്ള കാലഘട്ടം മുഴുവനും ജെറമിയയ്ക്ക് സഹനത്തിൻ്റെ വർഷങ്ങളായിരുന്നു. മറ്റേതൊരു പ്രവാചകൻ്റെയും ജീവിതത്തെക്കാൾ കൂടുതൽ ജെറമിയയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനേകം തവണ അദ്ദേഹം തടവിലാക്കപ്പെട്ടു. ഒരു തവണ പുരോഹിത പ്രമുഖൻ അദ്ദേഹത്തെ അടിച്ചു. അടിച്ചതിന് ശേഷം മുക്കാലിൽ കെട്ടിയിട്ടു. 20:1 വാക്യങ്ങൾ നമ്മൾ കാണും. അദ്ദേഹത്തെ പരസ്യമായി വിചാരണ ചെയ്തു. 26 അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, തടവറയിലിട്ടു, കിണറ്റിൽ താഴ്ത്തി, മരിച്ചു എന്ന് വിചാരിച്ചതാണ്. കിണറ്റിലെ ചെളിയിൽ അരയ്ക്ക് പൊമ്മുങ്ങിയ ജെറമിയ അവസാനം അവിടുന്ന് പൊക്കിയെടുത്ത് തടവറയിൽ സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കാൻ രാജാവും ജനങ്ങളും തയ്യാറായില്ല. നാശമാസന്നമായിരിക്കുന്നു, ബാബിലോണിന് കീഴടങ്ങുകയല്ലാതെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് രാജദ്രോഹ കുറ്റമായി. ജനം, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ തെറ്റിദ്ധരിച്ചു. ബാബിലോണിൻ്റെ ചാരനാണ് ജെറമിയയെന്ന് അദ്ദേഹത്തിനെതിരെ ദുരാരോപണങ്ങൾ നടത്തി. ഇങ്ങനെ സകലവിധ മാനസിക പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും ഇരയായിത്തീർന്ന വ്യക്തിയാണ് ജെറമിയ. ഈ സഹനങ്ങളിൽ ജെറമിയ വരാനിരുന്ന മറ്റൊരു വലിയ പ്രവാചകൻ്റെ, യുഗാന്ത പ്രവാചകൻ്റെ പ്രതീകമായി മാറുന്നു, യേശുവിൻ്റെ. ജെറമിയയും യേശുവും കടന്നു വന്ന സാഹചര്യങ്ങൾ തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ജെറൂസലം നഗരത്തിൻ്റെ നാശത്തിന് ഏകദേശം 40 മുമ്പാണ് ജെറമിയ രംഗപ്രവേശം ചെയ്യുക. 587 ജെറൂസലം നശിച്ചു. 626 അദ്ദേഹം പ്രസംഗവുമായി വരുന്നു. യേശു രംഗപ്രവേശനം ചെയ്യുന്നത് ഏതാണ്ട് ഇതുപോലൊരു കാലഘട്ടത്തിലാണ്. 70 ജെറൂസലം പട്ടണം എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടു. അതിന് ഏകദേശം 40 വർഷം മുമ്പാണ് യേശുവിൻ്റെ രംഗപ്രവേശം, 28 അപ്പോഴ് അവർ വന്ന സാഹചര്യം, അവരുടെ സന്ദേശം, അവരുടെ ജീവിതാനുഭവങ്ങൾ, ഇതെല്ലാം തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ഇങ്ങനെ വരാനിരുന്ന രക്ഷകനായ, സഹനദാസനായ, തൻ്റെ സഹനത്തിലൂടെയും കുരിശിലൂടെയും ലോകത്തിന് രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയായി തീരുകയാണ് ജെറമിയ തൻ്റെ സഹനത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്കൊന്ന് അടുത്ത് വരാനായിട്ട് ശ്രമിക്കാം. ഏതാനും ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, ദേശത്തെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം, വടക്കുനിന്ന് തിളച്ചൊഴുകും എന്ന് വിളിയുടെ അവസരത്തിൽ തന്നെ ജെറമിയയ്ക്ക് ബോധ്യമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും ഏതോ ഭീകരമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ശ്രവണങ്ങളും അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന പോലെ തോന്നും. 4:19-21 വേദന, അസഹ്യമായ വേദന, ഞാൻ വേദനയാൽ പുളയുന്നു, എൻ്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു, നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു, ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു, ദേശം മുഴുവൻ വിജനമായി തീർന്നിരിക്കുന്നു, എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു, കൂടാരവിധികൾ നിമിഷ നേരം കൊണ്ട് കീറിപ്പറിയുന്നു, യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം, കാഹളധ്വനി എന്നുവരെ കേൾക്കണം. വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ മുൻസൂചനകളാണ് ജെറമിയയ്ക്ക് ലഭിക്കുക. ജനം സുരക്ഷിതരെന്ന് വിചാരിച്ച് കഴിയുമ്പോൾ, ദേശത്ത് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ, ജെറമിയ കാണുന്നത് ആസന്നമായിരിക്കുന്ന ദാശമാണ്. അതൊരു മാനസികമായ കാഴ്ചപ്പാട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും മുഴുവനായും ബാധിക്കുന്നത് പോലെയാണ്. ശരീരത്തെ പിടിച്ചു വയ്ക്കുന്ന അസഹ്യമായ വേദന, ഈ വേദനയ്ക്ക് കാരണം ജനത്തോടുള്ള സ്നേഹമാണ്. താൻ അഗാധമായി സ്നേഹിച്ച, തൻ്റെ ജീവിതത്തെക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്ന ജനത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലും പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള അവബോധം, വേദനയാണ് ജെറമിയയ്ക്കുണ്ടാവുക. ജെറമിയയുടെ വേദനയെക്കുറിച്ച് വീണ്ടും 8:18 നമ്മൾ കാണും. 8:18-19 ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ, കഥനഭാരം ഹൃദയത്തെ മഥിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റലിക്കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് സിയോനിലില്ലേ? അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ? ജനത്തിൻ്റെ വിലാപം, ആരും കേൾക്കാത്ത വിലാപം ജെറമിയ കേട്ടു തുടങ്ങി. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുകയാണ്. ദൈവം ശിക്ഷിക്കാൻ പോകുന്നു എന്ന സൂചന. എന്തേ ദൈവം ഈ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വരുന്നില്ല? 20 വിളവെടുപ്പ് തീർന്നു, വേനൽക്കാലം അവസാനിച്ചു, എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല. എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണിതമാക്കുന്നു, ഞാൻ ദുഃഖിതനാണ്, ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഗിലയാദിൽ ഔഷധമില്ലേ? രോഗശാന്തി നൽകാൻ അവിടെ ഭിഷഗുരനില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത്? ജനത്തിൻ്റെ ദുഃഖം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന പ്രവാചകൻ യുദ്ധങ്ങൾ പലത് കണ്ടതാണ് ജനവും പ്രവാചകനും. ഫറവോ നെക്കോയെ ചെറുത്ത് നിൽക്കാൻ പോയ ജോസിയായിക്ക് സംഭവിച്ചത് എല്ലാവരും കണ്ടു. 690 അതിനുശേഷം ബാബിലോൺ കടന്നാക്രമിച്ചു, ഈജിപ്തുകാരുടെ ആക്രമണം ഉണ്ടായി, ഒന്നിനു പിറകെ ഒന്നായി ശത്രുക്കളുടെ ആക്രമണം, അതോടൊപ്പം ദേശത്ത് വരൾച്ച, പ്രതികൂലമായ കാലാവസ്ഥ, ഭക്ഷണക്ഷാമം, ഇതൊക്കെ വരാൻ പോകുന്നതിൻ്റെ നാന്ദി മാത്രമാണ്. 9:1-2 എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയുമായിരുന്നെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നുപോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. ജനത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് നിരന്തരം കരയുന്ന പ്രവാചകൻ കരഞ്ഞുകരഞ്ഞ് കണ്ണീർ വറ്റിപ്പോയി. ഒരിക്കലും വറ്റാത്തൊരു തടാകമായിരുന്നു എൻ്റെ തലയെങ്കിൽ എൻ്റെ കണ്ണുകൾ അശ്രുധാരകളായിരുന്നെങ്കിൽ നിലയ്ക്കാത്ര അശ്രുപ്രവാഹത്തിലൂടെ കണ്ണീരിലൂടെ ഞാൻ ജീവിതം കഴിക്കുമായിരുന്നു. എൻ്റെ ജനത്തിൻ്റെ നിഹതന്മാരെ ഓർത്ത്, കൊല്ലപ്പെട്ടവരെ ഓർത്ത് കരയാൻ. അപ്പം ജനത്തെക്കുറിച്ചുള്ള ദുഃഖം, ജനത്തെക്കുറിച്ചുള്ള വിലാപം, അതിന് കാരണം ജനം മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നാശമാസന്നമായിരിക്കുന്നു, രക്ഷപ്പെടാൻ ഏകമാർഗമേയുള്ളൂ, വഴികൾ തിരുത്തുക. രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലൂടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈജിപ്തോ അസീറിയയോ നിങ്ങൾ രക്ഷിക്കുകയില്ല. ബാബിലോണിന് കീഴടങ്ങുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലും ജനം അതിന് തയ്യാറല്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നതിന് പകരം രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ ആശ്രയിക്കുകയും കൂടുതൽ കൂടുതൽ വിഗ്രഹാരാധനയും ബലിയർപ്പണവും നടത്തുകയും ചെയ്യാനാണ് ജനം തയ്യാറായത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജെറമിയ കുറ്റക്കാരനായി, ജനദ്രോഹിയായി, ജനത്തിൻ്റെ ശത്രുവായി. അതുകൊണ്ട് അവനെ ഉന്മൂലനം ചെയ്യാൻ അവർ തീരുമാനമെടുത്തു. 11-ാമത്തെ അധ്യായത്തിൽ ഉടമ്പടി തകർത്തവർ, ഉടമ്പടി ഉപേക്ഷിച്ചവർ ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായിട്ടാണ് പറഞ്ഞു വെക്കുക. 11-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി, അങ്ങനെ ഞാനതറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടുകൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം, ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം, അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം നാട്ടുകാർ തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, തന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജെറമിയ താമസിച്ചാണ് മനസ്സിലാക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്തോത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്, പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്നവർ പറയുന്നു. മറ്റൊരു കുറ്റവുമല്ല ജെറമിയ ചെയ്തത്, ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി അറിയിച്ചു, പ്രഘോഷിച്ചു, ഇനി നിനക്ക് ജീവിക്കാൻ അവകാശമില്ല. അത് സ്വന്തം നാട്ടുകാർ, സ്വന്തം ഭരണാധികാരികൾ, മതാധികാരികൾ ജെറമിയയോട് പറഞ്ഞതാണ്. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിൻ്റെ പ്രതീകം. പിന്നീട് ഏശീയ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും സഹനദാസനെക്കുറിച്ച് പറയുമ്പോൾ. അത് അവസാനം യേശുവിൽ പൂർത്തിയാവുകയും ചെയ്തു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ നോക്കി സ്നാപകൻ പറഞ്ഞപ്പോൾ ഇവിടെ ഈ പ്രവചനം പൂർത്തിയാവുകയായിരുന്നു. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായിരിക്കുന്ന ജെറമിയ ബലിയായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ഒരു മുന്നോടിയും പ്രതീകവുമായിത്തീരുന്നു. 15-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ തൻ്റെ ദുഃഖവും വേദനയും വീണ്ടും എടുത്തു പറയുകയാണ്. 15-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, എൻ്റെ അമ്മയെ, എനിക്ക് ദുരിതം, നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന്? ഞാൻ കടം കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. ജനിച്ചത് തന്നെ അബദ്ധമായി എന്ന് വിചാരിക്കുന്ന വ്യക്തി, ജനിക്കാതിരിക്കുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വ്യക്തി, സഹിക്കുന്ന വേദനയുടെ, നേരിടുന്ന പ്രതിസന്ധികളുടെ ക്രൂരതയാണ് അതിന് കാരണം. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് എങ്ങേക്കറിയാമല്ലോ, എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ, എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. 16-ാമത്തെ വാക്യം, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട പ്രവാചകന് സംഭവിച്ചതെന്താണ്? 17-ാമത്തെ വാക്യം, ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല, അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാകിയായി കഴിഞ്ഞു. 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ വരുത്, ഏകാകിയായി ജീവിക്കുന്ന ജെറമിയ. 16-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്തു, നീ വിലാപഗൃഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. വിലാപഗ്രഹത്തിലും വിവാഹഗ്രഹത്തിലും ഒരുപോലെ പ്രവേശം നിഷേധിക്കപ്പെട്ടവനാണ് ജെറമിയ. സന്തോഷിക്കാനോ വിലപിക്കാനോ അവകാശമില്ലാതെ ഒറ്റയ്ക്ക് വേഴാമ്പലിനെ പോലെ കഴിയുക. ഇത് ജനത്തിന് ഒരു പ്രതീകമായി തീരുകയാണ്. ഈ ദേശത്ത് ശവങ്ങൾ കൊന്നുകൂടുമ്പോൾ മരിച്ചവരെ ഓർത്ത് വിലപിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ജെറമിയയ്ക്ക് വിലാപഗ്രഹത്തിൽ പ്രവേശം നിഷേധിച്ചിരിക്കുന്നത്. ആരെല്ലാം മരിച്ചാലും അലിയാത്ത കല്ലുപോലെ നിർവികാരനായി കഴിയാൻ ജെറമിയയോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവൻ അവകാശമില്ല. സകല മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഒരു കുടുംബജീവിതം. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് ചേർന്ന ഇണയെ നൽകിയ ദൈവം വിവാഹ ജീവിതം ആശീർവദിച്ചവനാണ്. പക്ഷെ ജെറമിയയെ സംബന്ധിച്ച് അതും നിഷിദ്ധമായിരിക്കുന്നു. ഇനി ഈ ദേശത്ത് വിവാഹം ചെയ്തു കൊടുക്കലും വിവാഹം കഴിക്കലും ഉണ്ടായിരിക്കുകയില്ല. എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം ഒടുങ്ങുന്ന ദുരന്തം ആസന്നമായിരിക്കുന്നു. ആ ദുരന്തത്തിൻ്റെ വ്യക്തമായ ഒരു പ്രതീകമായി ജെറമിയ തീരുകയാണ്. 15:18 വാക്യങ്ങൾ: എൻ്റെ മുറി ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? വേദനയുടെ പാരമ്യത്തിൽ ദൈവം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു മാത്രമല്ല തന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നുകൂടി പ്രവാചകൻ കരുതുകയാണ്. അത് കുറെ കൂടി ശക്തമായി വ്യക്തമായി 20-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയും. 20-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ: കർത്താവെ, അങ്ങനെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങനേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി, എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വാ തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്കിടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഇതാണ് ജെറമിയയുടെ അവസ്ഥ. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു എന്ന് പറഞ്ഞ്, ഞാൻ നിന്നോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും, നിന്നെ രക്ഷയ്ക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നയിച്ച ദൈവം ഇപ്പോൾ തന്നെ കൈവിടുക മാത്രമല്ല വഞ്ചിക്ക് കൂടി ചെയ്തിരിക്കുന്നു എന്ന് ജെറമിയ കരുതുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ സംസാരിക്കുകയില്ല നിന്റെ നാമത്തിൽ എന്നൊരു തീരുമാനത്തിലേക്കാണ് വരിക. കാരണം ദൈവത്തിൻ്റെ വചനം ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും കാരണമായിരിക്കുന്നു, പീഡനത്തിനും. കാരണം വാതുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് പറയുക. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീതി, വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള സൂചനകൾ, അതുകൊണ്ട് വാതുറക്കുമ്പോഴൊക്കെ നാശം ആസന്നമായിരിക്കുന്നു എന്ന് ജെറമിയയ്ക്ക് പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജെറമിയയെ കാണുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ഇതാ വരുന്നു സർവത്ര ഭീതി, അക്രമം നാശം. ഇങ്ങനെ അക്രമം നാശം എന്നത് ജെറമിയയുടെ തന്നെ ഒരു ചെല്ലപ്പേരായി മാറി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇടപെടാത്ത നിന്ദനത്തിനും പീഡനത്തിനും കാരണമായതുകൊണ്ട് ജെറമിയ പറഞ്ഞു, ഇനി ഞാൻ നിന്നെ പറ്റി ചിന്തിക്കുകയേയില്ല, അവിടുത്തെ നാമത്തെ ഞാൻ മേലിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ജെറമിയയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു, തളർന്നു, എനിക്ക് സാധിക്കുന്നില്ല. അറിയാതെ വായിൽ നിന്ന് വചനങ്ങൾ കടന്നു പോവുകയാണ് ജെറമിയയ്ക്ക്. ജെറമിയയെ വിളിച്ചത് ദൈവമാണ്. ജെറമിയയുടെ അധരങ്ങൾ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം വെച്ചു കൊടുക്കുന്ന വചനങ്ങളാണ് ജെറമിയ സംസാരിക്കുക. അത് പലപ്പോഴും ഭീഷണിയുടേതാണ്, നാശത്തിൻ്റെതാണ്, ശിക്ഷാവിധിയുടേതാണ്, കുറ്റപ്പെടുത്തലുകളിൻ്റെതാണ്. ആഗ്രഹിച്ചിട്ടില്ല ജെറമിയ അങ്ങനെ പറയുക, പക്ഷേ അതല്ലാതെ ജെറമിയയ്ക്ക് പറയാൻ വാക്കുകളില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം നിരന്തരം തനിക്ക് പീഡനത്തിനും നിന്ദനത്തിനും കാരണമായപ്പോൾ വീണ്ടും ശാപവാക്കുകളാണ് കടന്നു വരിക. 20:14-15 വാക്യങ്ങൾ: ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നത് വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ, രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവനെ കേൾക്കാനിടയാകട്ടെ. എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുമ്പേ കൊന്നില്ല? എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരമാകുമായിരുന്നു. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനോ, എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചുകൂട്ടുന്നതിനോ? വലിയ ദുഃഖം, പ്രതിഷേധം, നിരാശ, ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ദൈവദൂഷണമെന്ന് തോന്നാവുന്ന വാക്കുകളാണ് ജെറമിയയുടെ വായിൽ നിന്ന് പുറത്തു വരിക. ഇതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുന്നതല്ല പ്രാർത്ഥന. വേദനയും ദുഃഖവും ഉണ്ടാകുമ്പോൾ അത് അതേപടി കോരിച്ചൊരുകിയ കർത്താവിൻ്റെ മുമ്പിൽ. വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുന്നില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവമാണ് എന്നെ വിശുദ്ധീകരിച്ച് പ്രവാചകനായി നിയോഗിച്ചത് എന്ന് വ്യക്തമായ ബോധ്യമുള്ള ജെറമിയയ്ക്ക് തൻ്റെ ഉള്ളിലുള്ളത് മറ്റാരോട് പറയാൻ കഴിയും? ദൈവത്തോടല്ലാതെ. ഈ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ജർമിയാക്ക് കിട്ടുന്ന മറുപടി, നീ എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞപ്പോൾ 15-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ജർമിയാക്ക് ലഭിക്കുന്ന മറുപടി കാണും. നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഇതാണ് ദൈവം നൽകുന്ന ആശ്വാസം. വിലകെട്ട വാക്കുകൾ പറയരുത്. നീ ദൈവത്തിൻ്റെ സഹനത്തിൽ ജർമിയാ പങ്കുചേരുകയാണ്. തൻ്റെ ജനം തന്നെ തിരസ്കരിച്ചതിലുള്ള വേദനയും ദുഃഖവും ദൈവം പ്രവാചകന്മാരിലൂടെ അനേകം തവണ അറിയിച്ചു കഴിഞ്ഞതാണ്. ഈ നാശത്തിലേക്ക് പോകും തൻ്റെ തന്നെ ജനമാണ്, മക്കളാണ് ദൈവത്തിനറിയാം. ആ ജനത്തെ നാശത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അയക്കുക. ആ പ്രവാചകന്മാരോട് ലഭിക്കുന്ന സന്ദേശം സ്വീകരിക്കാതെ ജനം നശിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിനുമുണ്ട് ദുഃഖം. അത് ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ കാണുന്നതാണ്. ആ ദൈവത്തിൻ്റെ ദുഃഖമാണ് പ്രവാചകൻ ഇന്ന് അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെടുക. മാനസാന്തരപ്പെടാത്ത ജനത്തിൻ്റെ നാശത്തിൽ ദുഃഖിക്കുന്ന പ്രവാചകൻ. ഇതാണ് നമ്മൾ പിന്നീട് ഗെത്സെമനിയിൽ കാണുക. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് വിലപിക്കുന്ന, നിലവിളിക്കുന്ന, രക്തം വീർക്കത്തക്ക വിധത്തിൽ മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്ന യേശു. പ്രവാചക ദുഃഖം ഇതാണ്. ദൈവത്തിൻ്റെ വചനം, സത്യവചനം തിരസ്കരിച്ച് മിഥ്യയുടെ പിന്നാലെ പോയി നാശത്തിൽ ചെന്നെത്തുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ആ ദുഃഖം വിലാപമായി, പ്രരോദനങ്ങളായി, പ്രതിഷേധ പ്രകടനങ്ങളായി, ദൈവദൂഷണങ്ങളായി പ്രവാചകനിൽ നിന്ന് നിർഗളിക്കുകയാണ്. ദൈവം പ്രവാചകനെ ഉപേക്ഷിക്കുന്നില്ല, താക്കീതുകൾ നൽകുന്നു. പക്ഷേ തൻ്റെ തന്നെ വക്താവായി, തൻ്റെ തന്നെ നാവായി ദൈവം പ്രവാചകനെ ഉപയോഗിക്കുകയാണ്. ഒരിക്കലും തകരാൻ ദൈവം അനുവദിച്ചില്ല. തളർന്നു, പീഡനങ്ങളുണ്ടായി ജർമിയാക്ക്, തല്ലുകൊണ്ടു കാരാഗ്രഹത്തിലായി, കിണറ്റിൽ അരയോളം താഴ്ന്നു, അവിടുന്ന് പൊക്കിയെടുത്ത് വീണ്ടും തടവറയിൽ ചിലവഴിച്ചു. പക്ഷെ അവിടെയൊന്നും അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും സാധിച്ചില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചത് കർത്താവ് അവസാനം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സംഭവിക്കരുതേ എന്ന് പ്രവചിക്കുമ്പോഴും താൻ ആഗ്രഹിച്ച ദുരന്തങ്ങളെല്ലാം തൻ്റെ ജനത്തിൻ്റെ മേൽ നിപതിക്കുന്നത് ജർമിയാ കണ്ടു. നബുക്കദ്നേസർ ചക്രവർത്തി 2 തവണ ജെറൂസലമിന് ഉപരോധം ഏർപ്പെടുത്തി. ആദ്യ തവണ 588 രാജ്യം കീഴടങ്ങി, കപ്പം കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ഉപരോധം നിർത്തി, തടവുകാരെയും കൊണ്ട് ചക്രവർത്തി കടന്നുപോയി. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ സഹായത്തോടെ ബാബിലോണിനെ ചെറുത്തു നിൽക്കാമെന്ന് വിചാരിച്ച സെദെക്കിയ രാജാവ് കപ്പം കൊടുക്കൽ നിർത്തി പ്രതിഷേധവുമായി. നബുക്കദ്നേസർ മടങ്ങി വന്നു. കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോൾ 598 ആദ്യമേ അദ്ദേഹം വന്നത്. 588 രണ്ടാം തവണ വീണ്ടും വന്നു. ഏകദേശം 1.5 വർഷത്തെ ഉപരോധത്തിന് ശേഷമാണ് ജെറൂസലം കീഴടക്കുക, നശിപ്പിക്കാനായിട്ട് കടന്നു വന്നു. നബുക്കദ്നേസർ ചക്രവർത്തിയുടെ സൈന്യം ജെറൂസലത്തിന് ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ജർമിയ തടവിലാണ്. പട്ടണം തകർന്നു കഴിയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരേ ഒരു വ്യക്തി ജർമിയയാണ്. ബാബിലോൺ ചക്രവർത്തിയുടെ പ്രത്യേക കൽപ്പന അനുസരിച്ച് ജർമിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം, ഇഷ്ടമുള്ളിടത്ത് പോകാം എന്ന ഉത്തരവുണ്ടായി. ഇങ്ങനെ അനേകം പീഡനങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയെങ്കിലും ദൈവം തൻ്റെ പ്രവാചകനെ അവസാനം വരെ കാത്തുസൂക്ഷിച്ചു. ജെറൂസലം കീഴടങ്ങിയതിനു ശേഷം നാടുവിട്ടോടിയ കുറച്ചുപേര് ജർമിയയെ തങ്ങളുടെ കൂടെ ഈജിപ്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നും ഈജിപ്തിൽ വെച്ച് ജർമിയ മരിച്ചുവെന്നുമാണ് നമ്മൾ ബൈബിളിൽ കാണുക. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയില്ല കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഏതായാലും 40 വർഷക്കാലം ജെറൂസലത്തിൻ്റെ നാശം വരെ ജർമിയ സുരക്ഷിതനായിരുന്നു. ദൈവത്തിൻ്റെ വചനം നിരന്തരം അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആ വചനം ആദ്യം ആസന്നമായ ശിക്ഷയുടേതായിരുന്നു, നാശത്തിൻ്റെതായിരുന്നു. പക്ഷേ ഈ നാശം സംഭവിച്ചു കഴിയുമ്പോൾ ഇനി ദൈവം നൽകാൻ പോകുന്ന പ്രത്യാശയുടെ, പുതിയ ഉടമ്പടിയുടെ സന്ദേശമാണ് ജർമിയ നൽകിയത്. നമ്മൾ നാളെ ഈ പ്രത്യാശയുടെ സന്ദേശം കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് വചനം നൽകി ശക്തിപ്പെടുത്തി പ്രവാചകനായി അയച്ച ജർമിയ അനേകം ദുഃഖത്തിലൂടെ, ക്ലേശങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയതായിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വരവ് മുൻകൂട്ടി അറിയിച്ചത് വചനത്തിലൂടെ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹനവും അദ്ദേഹത്തിൻ്റെ പരിത്യക്തതയും വിലാപങ്ങളും യേശുവിൻ്റെ തന്നെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും പ്രതീകമായി ഞങ്ങൾ കാണുന്നു. ഉരിയാടാത്ത കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട ജെറമിയ, ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെട്ട യേശുവിന് പ്രതീകമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. താവേ, ജെറമിയായെ അവിടുന്ന് കാത്തുപാലിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് കാത്തുപാലിക്കണമേ. അങ്ങയുടെ വചനം മനസ്സിലാക്കാനും ജീവിക്കാനും മാത്രമല്ല, അത് വിശ്വസ്തമായി പ്രഘോഷിക്കാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ, ശക്തി നൽകണമേ, വചനം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ.